السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، صلى الله وسلم وبارك عليه وعلى آله وأصحابه ومن سن بسنته إلى يوم الدين. أما بعد، بهمان رايا سهودرن علي سهورتك علي دروس في فقه الصيام എന്ന വിഷയത്തിൽ അഞ്ച് ഭാഗങ്ങളാണ് ഇതുവരെ കഴിഞ്ഞത്. അൽഹംദുലില്ലാ, കഴിഞ്ഞ അവസാന ദർസിൽ നമ്മൾ സംസാരിച്ചു വന്നിരുന്ന വിഷയം മാസപ്പിറവിയും അതുമായി ബന്ധപ്പെട്ടുള്ള ചില മസ്അലകളുമായിരുന്നു. ഒന്ന് രണ്ട് വിഷയങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുകയുണ്ടായി. ഇന്ന് ഇൻഷാല്ലാഹ് ഈ ഒരു ആറാമത്തെ ദർസിൽ മാസപ്പിറവുമായി ബന്ധപ്പെട്ട് തന്നെയുള്ള രണ്ടാമത്തെ ഒരു ഭാഗമാണ്. അതിൽ ചില അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില മസാലകൾ കൂടി സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഔബില്ലാഹി തൗഫീഖ്. പ്രധാനമായും മൂന്ന് വിഷയങ്ങളാണ് ഇന്ന് ഈ ഒരു ദർശനം സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അധികം ദീർഘിപ്പിക്കാതെ വളരെ ചുരുങ്ങിയ രൂപത്തിൽ ആ വിഷയങ്ങൾ സൂചിപ്പിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അവ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്നാമത്തേത് മാസപ്പിറവി പരിഗണിക്കുന്നതിൽ അല്ലെങ്കിൽ മാസം നിശ്ചയിക്കുന്നതിൽ ഗോളശാസ്ത്ര കണക്ക് പ്രകാരം മാസം നിശ്ചയിക്കൽ, അതിൻ്റെ വിധി എന്ത് എന്നുള്ളതാണ്. രണ്ടാമത്തേത്, ഒരു നാട്ടിൽ മാസപ്പിറവി വീക്ഷിച്ചാൽ അത് മറ്റുള്ള നാടുകൾക്കും അത് ബാധകമാണോ എന്നുള്ളതാണ് രണ്ടാമത്തേത്. മൂന്നാമത്തേത്, ഒരാൾ മാത്രം മാസപ്പിറവി ദർശിക്കുകയും അത് അസ്വീകാര്യമാകുകയും ചെയ്താൽ, അല്ലെങ്കിൽ അത് ജനങ്ങൾക്കിടയിൽ സ്വീകരിക്കപ്പെടാതിരിക്കുകയും ചെയ്താൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഇങ്ങനെ മൂന്ന് വിഷയങ്ങളാണ്. അല്പം ദൈർഘ്യമുള്ള വിഷയമാണെങ്കിലും അധികം ദീർഘിപ്പിക്കാതെ വളരെ ചുരുങ്ങിയ രൂപത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള മസാലകൾ മാത്രം വിശദീകരിച്ച് മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഓബില്ലാഹി തൗഫീഖ്. ഇതിലൊന്നാമത്തെ വിഷയം, ഗോളശാസ്ത്ര കണക്ക് പ്രകാരം, കണക്കന്മാരുടെ കണക്ക് പ്രകാരം മാസം നിശ്ചയിക്കുന്നതിൻ്റെ വിധി എന്താണ് എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ കണക്ക് പ്രകാരം നിശ്ചയിക്കുക എന്നുള്ളത് തെറ്റായ ഏർപ്പാടാണ്, അത് ബിദാറ്റാണ്, അതുപോലെ തന്നെ പ്രമാണങ്ങൾക്കെതിരായ നിലപാടാണ്. ഇജ്മാഇനെതിരെ മുസ്ലിം ഉമ്മത്തിൻ്റെ അഥവാ മുസ്ലിം ഉലമാക്കളുടെ അയിമത്തുകളുടെ ഇജ്മാഇന് എതിരായിട്ടുള്ള സംഗതിയാണ് എന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ടാണ് സഹോദരന്മാരെ അങ്ങനെ പറയാനുണ്ടായ കാരണം, നമ്മൾ നേരത്തെ കഴിഞ്ഞ ദർസുകളിലൊക്കെ മനസ്സിലാക്കി മാസം നിശ്ചയിക്കുന്നതിന് ഇസ്ലാം ശരിയാത്ത് പഠിപ്പിച്ചിട്ടുള്ളത് രണ്ട് മാർഗങ്ങളാണ്. ഒന്നുകിൽ റോയ മാസപ്പിറവി വീക്ഷിക്കുക എന്നുള്ളത്, രണ്ടാമത്തേത് ഒന്നാമത്തേത് മാസപ്പിറവി കാണുക എന്നുള്ളത്, രണ്ടാമത്തേത് കണ്ടില്ല എങ്കിൽ മാസം 30 പൂർത്തിയാക്കുക. ഇങ്ങനെ രണ്ട് രീതികളാണ് ഷറഈ അനുവദിച്ചിട്ടുള്ളത്, നിശ്ചയിച്ചു വന്നിട്ടുള്ളത്. അതിനുള്ള തെളിവുകൾ ദലീൽ നമ്മൾ പറയുമ്പോൾ പറഞ്ഞിരുന്നു, ചില ഹദീസുകൾ വന്നിട്ടുണ്ടെങ്കിൽ സൂമൂ ലി റുഇയതിഹി വാഫ്തിറു ലി റുഇയതിഹി എന്നുള്ള ഹദീസ്, നിങ്ങൾ അത് മാസപ്പിറവി കണ്ടാൽ നോമ്പെടുക്കുക, കണ്ടാൽ അത് അവസാനിപ്പിക്കുകയും ചെയ്യുക, ഇനി അത് കണ്ടില്ലെങ്കിൽ 30 പൂർത്തിയാക്കുക എന്നൊക്കെ പറയുന്നു. വേറെ ചില റിവായത്തുകൾ കാണാം, ലാ തസൂമു ഹത്താ തറൌ വലാ തുഫ്തിറു ഹത്താ തറൌ എന്നൊക്കെ സൂചിപ്പിക്കുന്ന ഹദീസുകൾ കാണാം. മാസപ്പിറവി കാണുന്നത് വരെ നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കരുത്, അത് കാണുന്നത് വരെ ദൃശ്യമാകുന്നവരെ നോമ്പ് അവസാനിപ്പിക്കുകയും ചെയ്യരുത് എന്നൊക്കെ സൂചിപ്പിക്കുന്ന പലതരത്തിലുള്ള ഹദീസുകൾ പല ലഫ്ദുകളിലായി കാണുവാൻ സാധിക്കും. ഇത്തരത്തിലുള്ള ഹദീസുകളൊക്കെ മുൻനിർത്തിക്കൊണ്ട് ഉലമാക്കൾ പറഞ്ഞു തരുന്നതായി കാണുവാൻ സാധിക്കും, ഇവിടെ ഇസ്ലാം നോമ്പും ഫിത്റും ഒക്കെ ബന്ധിപ്പിച്ചിട്ടുള്ളത് കാഴ്ചയുടെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ് ഈ ഹദീസിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാഴ്ചയുടെ അടിസ്ഥാനത്തിലാണ് നോമ്പും ഫിത്റുമൊക്കെ ഈ ഹദീസിലൂടെ ബന്ധപ്പെട്ടിരിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി അത് കണ്ടില്ല എങ്കിൽ, മാസപ്പിറവി ദർശിച്ചിട്ടില്ല എങ്കിൽ 30 പൂർത്തിയാക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ കാഴ്ചയുടെ അടിസ്ഥാനത്തിലാണ് മാസപ്പിറവി ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അല്ലാതെ ഹിലാൽ ഉണ്ടോ ഇല്ലേ എന്നുള്ള അറിവിന്റെ അടിസ്ഥാനത്തിലല്ല ഇവിടെ മാസപ്പിറവി അല്ലെങ്കിൽ ഈ ഒരു മാസം പരിഗണിക്കുന്ന വിഷയം നിശ്ചയിച്ചിട്ടുള്ളത്. മറിച്ച് ആ മാസപ്പിറവി കണ്ടുകൊണ്ട് ദൃശ്യമാകണം എന്നതാണ് ഇവിടെ മാസപ്പിറവി നിശ്ചയിക്കുന്നതിൽ അഥവാ മാസപരിപാടി അണിയിക്കുന്നതിൽ ഷറഅ നിശ്ചയിച്ചിട്ടുള്ള രീതി മാർഗം, അല്ലാതെ ഹിലാൽ ഉണ്ടോ ഇല്ലേ എന്നുള്ള അറിവിന്റെ മേലല്ല നിശ്ചയിച്ചിരിക്കുന്നത്. കണ്ണുകൊണ്ട് ദൃശ്യമാകണം എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ഹദീസിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ, ഈ പല ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ അലമാക്കൾ പറഞ്ഞിരുന്നു, ഇവിടെ ഹിസാബിന് കുലശാസ്ത്ര കണക്ക് കണക്ക് എന്നുള്ളതിന് ഈ ഒരു ഹദീസ് പ്രകാരം മാസപ്പിറവി നിശ്ചയിക്കുന്നതിൽ യാതൊരു പരിഗണനയും ഇല്ല. അങ്ങനെ അത് പരിഗണിക്കുക എന്നുള്ളത് ഉത്തരവാദമാണ്, ഹദീസുകൾക്കെതിരാണ്. അതുപോലെ തന്നെ ഒരുപാട് ഉലമാക്കൾ ഇജ്മാ ഉണ്ട് എന്ന് രേഖപ്പെടുത്തിയായി കാണുവാൻ സാധിക്കും. അത് ഇങ്ങനെ ഹിസാബ് കണക്ക് നിശ്ചയിക്കുന്ന കണക്ക് പരിഗണിക്കുന്നത് പാടില്ലാത്തതാണ്, ബലാലത്താണ്, ബിദഅത്താണ് എന്ന് പറഞ്ഞതിൽ ഒരുപാട് ഉലമാക്കൾ പറഞ്ഞതായി കാണുവാൻ സാധിക്കും. ഷൈഖുൽ ഇസ്ലാമിന് തൈമിയ റഹിമഹുള്ള, അതുപോലെ തന്നെ അദ്ദേഹത്തിന് മുമ്പുള്ള ഉലമാക്കളൊക്കെ പല പണ്ഡിതന്മാരും ഇജ്മാ രേഖപ്പെടുത്തിയായി കാണുവാൻ സാധിക്കും. ഇത് പുത്തൻവാദമാണ്, ഇത് പാടില്ലാത്തതാണ് എന്നുള്ളത്. അതുപോലെ മുൻകാലക്കാർക്ക് ആർക്കും ഇല്ലാത്തൊരു വാദമാണ് ഈ ഒരു രീതി. ഇപ്പൊ നമ്മുടെ നാട്ടിലും ഈ ഒരു രീതി സ്വീകരിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന പലരെയും കാണുവാൻ സാധിക്കും. യഥാർത്ഥത്തിൽ അവർ മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ അവരെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ആ ഒരു രീതി തെറ്റായ ഷറഈന് മുഖാലിഫായ വിരുദ്ധമായ രീതിയാണെന്നുള്ളതാണ്, ബലാലത്ത ബിദഅത്തായ രീതിയാണ്, ഇത്തൻ രീതിയാണെന്നുള്ളതാണ് ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം. ഒരുപാട് പണ്ഡിതന്മാരുടെ ഉലമാക്കളുടെ ഉദ്ധരണികളോട് വായിക്കാൻ സാധിക്കും, ഞാൻ അതുകൊണ്ട് അതൊന്നും വായിക്കുന്നില്ല, നമുക്ക് പരിശോധിച്ച് നോക്കിയാൽ കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ വിഷയത്തിൽ നമ്മുടെ നാട്ടിലും അല്ലാത്ത സ്ഥലത്തുള്ള ഈ രീതി സ്വീകരിക്കുന്ന ആളുകൾ പലതരത്തിലുള്ള ശുബഹത്തുകൾ, ദുർന്യായങ്ങളും ദുർവാദങ്ങളൊക്കെ കൊണ്ടുവരും. പല ഹദീസുകളെ ദുർവ്യാഖ്യാനിച്ചും അതിന് തോന്നിയ രൂപത്തിൽ വളച്ചൊടിച്ചും ഒക്കെ അർത്ഥം നൽകിയൊക്കെ പല ആശയക്കുഴപ്പങ്ങളും ദുർന്യായങ്ങളൊക്കെ ഈ വിഷയത്തിൽ കൊണ്ടുവരും അവരുടെ വാദം സ്ഥാപിക്കാൻ വേണ്ടി. യഥാർത്ഥത്തിൽ ആ അത്തരത്തിലുള്ള വാദങ്ങൾക്കൊക്കെ പണ്ഡിതന്മാർ, മഹാന്മാരായ ഉലമാക്കൾ എണ്ണി എണ്ണി മറുപടി കൊടുത്തതായി കാണുവാൻ സാധിക്കും. സലഫി ഉലമാക്കൾ ജീവിച്ചിരിപ്പുള്ളതും മരിച്ചുപോയ സലഫി ഉലമാക്കളൊക്കെ അത്തരത്തിലുള്ള വാദക്കാർക്ക് കൃത്യമായി ഓരോന്നോരോന്നിനും മറുപടി കൊടുത്തതായി സാധിക്കും, കാണാൻ സാധിക്കും. അപ്പൊ അത് ശരിയായ രീതിയല്ല. ഇത്തരക്കാർക്ക് ഷറഅ നിശ്ചയിച്ച ഈ നോക്കുക എന്നുള്ളത്, കാഴ്ച അഥവാ കാണുക എന്നുള്ള, മാസപ്പിറവി ദർശിക്കുക എന്നുള്ള രീതി തന്നെ ഇല്ല. അങ്ങനെ ഒരു സംഗതി തന്നെ ഇത്തരക്കാർക്ക് ഇല്ല. ഒക്കെ അവരുടെ ശാസ്ത്രപ്രകാരം മുന്നേ വർഷങ്ങൾക്ക് ശേഷമുള്ള അല്ലെങ്കിൽ വർഷങ്ങളോളമുള്ള മാസങ്ങൾ അവർ ഒഴിവ് രേഖപ്പെടുത്തി നിശ്ചയിച്ചിട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരു രീതിയാണ്, വിഷയമാണ്. അപ്പൊ അത്തരക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വാദക്കാർക്ക് മാസപ്പിറവി നോക്കുക എന്നുള്ള ഷറഅ നിശ്ചയിച്ച ഒരു സുന്നത്ത് തന്നെ ഇല്ല എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ വേറൊരു വിഭാഗം ആളുകളുണ്ട്. അവര് എന്താ പറയുന്നത് വെച്ചാല്, പകുതി ശാസ്ത്രം അഥവാ ശാസ്ത്രം കുലശാസ്ത്ര കണക്ക് പ്രകാരം അവർ പകുതി അതിന് അംഗീകരിക്കും. എന്ന് വെച്ചാൽ അത് ശാസ്ത്രപ്രകാരം കണക്ക് പ്രകാരം സൂര്യന്റെ സൂര്യാസ്തമത്തിന് മുമ്പ് ചന്ദ്രൻ അസ്തമിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അന്ന് നോക്കേണ്ട ആവശ്യമില്ല. ശാബാൻ 29 കഴിഞ്ഞ് അന്ന് മാസപ്പിറവി കാണുന്ന ദൃശ്യമാകാൻ സാധ്യതയുള്ള ദിവസമാണ് അഥവാ നോക്കേണ്ട ദിവസം. അന്ന് കണക്ക് പ്രകാരം സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ചന്ദ്രൻ അസ്തമിക്കുമെന്ന് പറഞ്ഞ കണക്ക് ശാസ്ത്രപ്രകാരം അത് മുന്നേ തീരുമാനിച്ച അല്ലെങ്കിൽ അറിയിച്ച വിഷയമാണെങ്കിൽ പിന്നെ അന്ന് നോക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ അന്ന് കണ്ടു എന്നാൽ വിശ്വസ്തം പറഞ്ഞാൽ പോലും അന്ന് സ്വീകാര്യമല്ല. ഇതാണ് രണ്ടാമത്തെ ഒരു, അല്ലെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് നാട്ടിൽ കാണാൻ സാധിക്കുന്ന വേറൊരു കൂട്ടം ആളുകൾ. യഥാർത്ഥത്തിൽ രണ്ടും തെറ്റാണ്, രണ്ടും ബാത്തിലാണ്, രണ്ടും ശരിയായ നിലപാടല്ല, രണ്ടും തെറ്റാണ്. രണ്ടാമത്തെ ആളുകൾ കൂട്ടർ പറയുന്നത് എന്താണ്, മാസപ്പിറവി നോക്കി കാണുക തന്നെ വേണം, ഹിലാല് ദർശിക്കുക തന്നെ വേണം, പക്ഷേ കണക്ക് പ്രകാരം സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ചന്ദ്രൻ അസ്തമിക്കുന്നു പറഞ്ഞാൽ പിന്നെ എന്ത് മാസമാണ് അവിടെ ഉണ്ടാവുക, അവിടെ കാണുകയില്ല എന്നവർ ഉറപ്പിച്ച് പറയുകയും അത് പ്രകാരം അന്ന് കണ്ടു എന്ന് പറഞ്ഞാൽ പോലും, അല്ലെങ്കിൽ വിശ്വസ്തർ കണ്ടാൽ പോലും അത് സ്വീകരിക്കപ്പെടാത്തൊരവസ്ഥ വരെ ഉണ്ട്, സ്വീകരിക്കില്ല അവർ. യഥാർത്ഥത്തിൽ ഇത് രണ്ടും തെറ്റായ രീതിയാണ്. യഥാർത്ഥത്തിൽ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം കണക്ക് എന്നുള്ളത് അവലംബിക്കേണ്ട ഈ വിഷയത്തിൽ കണക്ക് എന്നുള്ള ശാസ്ത്രത്തിന്റെ കണക്ക് എന്നുള്ളത് അവലംബിക്കേണ്ട വിഷയമേ അല്ല, സംഗതിയേ അല്ല. മറിച്ച് ഷറഅ നിശ്ചയിച്ചിട്ടുള്ളത് എന്താണ്, മാസപ്പിറവി ദർശിക്ക് കണ്ണുകൊണ്ട് കാണുക എന്നുള്ളതാണ്. അത് കണ്ടില്ല എങ്കിൽ 30 പൂർത്തിയാക്കി മാസം തുടരുക എന്നുള്ളതാണ്. ഇത് ഒരു എളുപ്പ വളരെ എളുപ്പമുള്ള ശറഈൽ നേരത്തെ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ വിദ്യാഭ്യാസം ഉള്ളവനും ഇല്ലാത്തവനും ഉയർന്നവനും അല്ലാത്തവനും ചെറിയവനും വലിയവനും എല്ലാവർക്കും സാധിക്കുന്ന വളരെ എളുപ്പമുള്ള രീതിയാണ് ഷറഈ ഈ വിഷയത്തിൽ നിശ്ചയിച്ചിട്ടുള്ളത്. എന്നാൽ ശാസ്ത്രം എന്നുള്ളത് എല്ലാവർക്കും കണക്ക് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ല, അത് വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രം മനസ്സിലാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഈ കൂട്ടർ ഈ രീതി വാദിക്കുന്ന ആളുകൾ അവർ പറയുന്നത് എന്താണ്, അവർ വലിയൊരു വാദം എന്താണ്, ശാസ്ത്ര ഗുണശാസ്ത്ര കണക്ക് എന്നുള്ളത് കഥയാണ്, അഥവാ അവർ ഗണിതമായ കാര്യമാണല്ലോ, ഉറപ്പുള്ള കാര്യമാണ് അവർ പറയുന്നത്, അതിനെ എങ്ങനെ തെറ്റാനാണ്, ശാസ്ത്ര തെറ്റുവോ, ഈ കഥയായുള്ള കാര്യം തെറ്റുവോ എന്നൊക്കെയാണ് അവർ പറയുന്നത്, തെളിവായി കൊണ്ടുവരുന്നത്. യഥാർത്ഥം നമുക്ക് പറയാനുള്ള എന്താണ്, അത് കഥയല്ല, യഥാർത്ഥത്തിൽ നിങ്ങളുടെ ആ വാദമാണ് തെറ്റ്. ഗോളശാസ്ത്ര കണക്ക് പ്രകാരം അവർ പറഞ്ഞ ഒരിക്കലും തെറ്റില്ല എന്നുള്ള വാദമാണ് തെറ്റ്. യഥാർത്ഥത്തിൽ തെറ്റിയതായി എമ്പാടും തെളിവുകളുണ്ട്. ശാസ്ത്രത്തിന്റെ കണക്കുകൾ തെറ്റിയതായി, മാസപ്പേരുടെ വിഷയത്തിൽ തന്നെ തെറ്റിയതായി ഒരുപാട് എമ്പാടും തെളിവുകൾ അലമാക്കൾ സൂചിപ്പിക്കുന്നതായി കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ പ്രമാണങ്ങൾ എന്താണ് പറഞ്ഞു തരുന്നത്, അതിലേക്ക് പോയി അത് ഖണ്ഡിതമായി ഉറപ്പിച്ച് വിശ്വസിക്കുക എന്നല്ലാതെ, മറിച്ച് ശാസ്ത്രത്തിന്റെ കൗലിനെ അത് ഖണ്ഡിതമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ പിന്നാലെ പോകുന്നത് എന്തൊരു അബദ്ധമാണത്. യഥാർത്ഥത്തിൽ ഈ അർത്ഥത്തിൽ മാസപ്പിരയുടെ വിഷയത്തിലും അല്ലാത്തതിലും ശാസ്ത്രത്തിന്റെ കണക്കുകൾ തെറ്റുമെന്നുള്ളതിന് എമ്പാട് തെളിവുകൾ ഒരമാക്കൾ നിരത്തുന്നതായി കാണാൻ സാധിക്കും. മാത്രമല്ല ഈ കണക്കന്മാരുടെ ആളുകൾക്കിടയിൽ തന്നെ ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട്, അവർക്കിടയിൽ തന്നെ ഇത്തിഫാഖ് ഇല്ലാത്ത ഒരു കാര്യമാണ്. ചില കൂട്ടർ ഇന്ന സമയം പറയും, ചില കൂട്ടർ ഇന്ന സമയം പറയും. അപ്പൊ അങ്ങനെയുള്ള കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഇവരുടെ ഉള്ളിൽ തന്നെ ഈ വാദം അംഗീകരിക്കുന്ന ആളുകൾക്കിടയിൽ തന്നെ ഒരു ഇത്തിഫാഖ് ഇല്ലാത്ത കാര്യമാണ്, അവർക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഈ വിഷയത്തിൽ. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തെറ്റിയതായി ഒരുപാട് തെളിവുകളും ഉലമാക്കൾ നിരത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ള ഏറ്റവും അവസാനത്തെ ഏറ്റവും പുതിയ ഒരു തെളിവാണ്, തെറ്റുമെന്നുള്ളതിന് ഏറ്റവും ലേറ്റസ്റ്റ് ആയ ഒരു കാര്യമാണ് ഈ അടുത്ത് സംഭവിച്ച ചന്ദ്രഗ്രഹണം എന്നുള്ളത്. ഗ്രഹണം ഒക്കെ ഇവരെ കണക്ക് പ്രകാരമാണല്ലോ നിശ്ചയിക്കുന്നത്, മുന്നേ പ്രഖ്യാപിക്കുകയൊക്കെ ആ കണക്ക് പ്രകാരമാണ്. ഇതർത്ഥത്തിൽ ഈ അടുത്തൊരു ചന്ദ്രഗ്രഹണം ഉണ്ടായ സമയത്ത് ആളുകളൊക്കെ ചന്ദ്രഗ്രഹണം ഉണ്ടാകുമെന്നും അത് നിസ്കാരം വരെ നിശ്ചയിച്ച് പ്രഖ്യാപിച്ച സമയം ഒരുപാട് ആളുകൾ രാത്രി പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ ഗ്രഹണം നടന്നതായി രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലത് കണ്ടിട്ടില്ല, ഉണ്ടായിട്ടില്ല, നമ്മുടെ നാട്ടിലത് ഉണ്ടായിട്ടില്ല. ഞാനും എന്നെ പോലെ പലരും അന്ന് ഗ്രഹണം സംഭവിക്കുമെന്നറിയാൻ വേണ്ടി ഇറങ്ങി നോക്കിയിട്ടുണ്ട്, പലരും നോക്കിയിട്ടുണ്ടായിരിക്കാം, പക്ഷെ അങ്ങനെ ഒരു സംഭവം തന്നെ ഉണ്ടായിട്ടില്ല. അപ്പൊ അത് നോക്കിയേ, ഇവിടെ മുൻകൂട്ടി പ്രഖ്യാപിക്കുകയും മെസ്സേജുകൾ അയക്കുകയും പ്രഖ്യാപിക്കുകയും എല്ലൊക്കെ ചെയ്തു, നിസ്കാരമൊക്കെ അനൗൺസ് ചെയ്യൊക്കെ ചെയ്തു, പക്ഷെ കാത്തിരുന്നിട്ട് ഗ്രഹണം നടന്നില്ല. അപ്പൊ പറഞ്ഞു വന്നത് ഈ അർത്ഥത്തിൽ കഥയാണ് എന്നോ ഖണ്ഡിതമായ കാര്യമാണ്, ഒരിക്കലും തെറ്റാത്ത സംഗതിയാണ് ശാസ്ത്രത്തിന്റെ കണക്കുകൾ എന്ന് പറയുന്നവർക്കുള്ള ലേറ്റസ്റ്റ് ആയുള്ള ഒരു അനുഭവമാണ് ഞാൻ സൂചിപ്പിച്ചത്. അപ്പൊ ഇത്തരത്തിൽ ഒരുപാട് മുൻഗാമികൾ ഉലമാക്കൾ സൂചിപ്പിച്ചതായി കാണാൻ കഴിയും. കണക്കന്മാര് ഇന്ന സമയത്ത് മാസം കാണൂല എന്ന് പറഞ്ഞ് കണ്ടതായി രേഖപ്പെടുത്തിയ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. അതുപോലെ തന്നെ സൂര്യൻ നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ, ചില ആളുകളൊക്കെ പറയാറുള്ളത് പോലെ, ചില സംഘടനകളൊക്കെ പ്രഖ്യാപിക്കാറുള്ളത് പോലെ, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ചന്ദ്രൻ ഇത്ര 3 മിനിറ്റ് മുമ്പ് ചന്ദ്രൻ അസ്തമിക്കും, അതുകൊണ്ട് ഇന്ന് മാസം കാണുകയില്ല, അതുകൊണ്ട് മറ്റന്നാളെയാണ് പെരുന്നാൾ എന്നൊക്കെ മുൻകൂട്ടി പ്രഖ്യാപിക്കുന്നവർക്കുള്ള മറുപടിയും ഉലമാക്കൾ കൊടുത്തതായി കാണാൻ സാധിക്കും. അത്തരം പ്രഖ്യാപനങ്ങൾക്ക് എതിരായി മാസം സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ചന്ദ്രൻ അസ്തമിക്കും എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചതിനെതിരായി കൊണ്ട് മാസം ദർശിച്ചതായി അല്ലെങ്കിൽ മാസപ്പിറവി കണ്ടതായി ഒരുപാട് സംഭവങ്ങൾ ഉലമാക്കൾ രേഖപ്പെടുത്തുന്നതായി കാണാൻ സാധിക്കും. അപ്പൊ പറഞ്ഞു വന്നത് ഈ അർത്ഥത്തിൽ ഇത്തരത്തിലുള്ള കണക്ക് പ്രകാരമുള്ള മാസപ്പിറവി മാസം നിശ്ചയിക്കുന്നത് ശറഈന്റെ രീതിയല്ല, ശറഈ എളുപ്പമുള്ള മാർഗം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, കാഴ്ച മാസപ്പിറവി കാണുക അല്ലെങ്കിൽ 30 പൂർത്തിയാക്കുക എന്നുള്ളതാണ്. അപ്പോ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ശുഭാത്തികൾ ദുർവ്യാഖ്യാനങ്ങളും തൽവീസുകളൊക്കെ ഈ വിഷയത്തിൽ അവർ കൊണ്ടുവരും, പല ഹദീസുകളെയും അവർക്ക് തോന്നിയ രൂപത്തിൽ വ്യാഖ്യാനിച്ചും പല ആയത്തുകളെയും വ്യാഖ്യാനിച്ചും ഒക്കെ അവരുടെ വാദം സ്ഥാപിക്കാൻ നോക്കാറുണ്ട്. അതിനൊക്കെ ഉലമാക്കൾ എണ്ണി മറുപടി കൊടുത്ത് കാണാൻ സാധിക്കും. ആ വിഷയത്തിലേക്കൊന്നും ഞാൻ പ്രവേശിക്കുന്നില്ല, അത് അതുമായി ബന്ധപ്പെട്ട് മറ്റുള്ള ദർശകളൊക്കെ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. ആവശ്യത്തിലൊക്കെ മറ്റുള്ള ദായിമാർ ഈ വിഷയത്തിൽ കൂടുതൽ സംസാരിച്ചിട്ടുണ്ട്. ആവശ്യത്തിലൊക്കെ ആ രൂപത്തിലുള്ള ദർശനങ്ങൾ നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാവുന്നതാണ് ഇൻഷാല്ലാ. ഈ വിഷയങ്ങളിൽ തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട്, മറുപടിയും തെളിവുകളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട്, മറ്റുള്ള വിഷയങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മളെ പല സഹോദരന്മാരും ദായിമാരൊക്കെ വിശദീകരിച്ചുകൊണ്ട് ദർശനത്തായി കാണാം. അതിന്റെ ഓഡിയോകളൊക്കെ ഓഡിയോസൊക്കെ ലഭ്യമാണ്, അത് നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക ഇൻഷാല്ലാ. അപ്പൊ പറഞ്ഞു വന്നത് ഈ രീതി ശരിയല്ല. ശാസ്ത്രപ്രകാരമുള്ള, കണക്ക് പ്രകാരമുള്ള മാസം നിശ്ചയിക്കുക എന്നുള്ളത് ശരാ അംഗീകരിച്ച രീതിയല്ല. അപ്പൊ ഇതാണ് ഒന്നാമത്തെ മസലയായിട്ട് ഈ ഇന്നത്തെ ദർശനത്തിൽ ഒന്നാമത്തെ പറയാൻ ഉദ്ദേശിച്ച വിഷയം. രണ്ടാമത്തെ വിഷയം എന്നുള്ളത്, ഒരു നാട്ടിൽ മാസപ്പിറവി കാണുകയും ദൃശ്യമാവുകയും അല്ലെങ്കിൽ ഒരു നാട്ടിൽ മാസപ്പിറവി കണ്ടു, അത് മറ്റുള്ള നാടുകളിലും അത് ബാധകമാണോ, അഥവാ ആ നാട്ടിലെ മാസപ്പിറവിയുടെ അടിസ്ഥാനത്തിൽ മറ്റുള്ള നാടുകളും നോമ്പും പെരുന്നാളും നിശ്ചയിക്കേണ്ടതുണ്ടോ, മറ്റു നാടുകൾക്കും ആ ഒരു മാസപ്പിറവി തന്നെ ബാധകമാണോ എന്നുള്ളതാണ് രണ്ടാമത്തെ വിഷയം. ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അഹ്ലുസുന്നത്തിന്റെ ഇടയിൽ തന്നെ, അഹ്ലുസുന്നത്തിന്റെ ഉലമാക്കൾക്കിടയിൽ ശക്തമായ അഭിപ്രായ ഭിന്നത നിലനിൽക്കുന്ന ഒരു വിഷയമാണ് ഈ ഒരു വിഷയം. ഈ ഒരു വിഷയത്തിൽ നമ്മുടെ നാട്ടിൽ ഓരോ കൊല്ലവും നോമ്പും പെരുന്നാളും വരുമ്പോൾ ഈ വിഷയത്തെ ചൊല്ലി പല തർക്കങ്ങളും ഉണ്ടാവാറുണ്ട് നമ്മുടെ നാട്ടിൽ. എത്രത്തോളം എന്നാൽ പലപ്പോഴും ഒരേ വീട്ടിൽ തന്നെ, ഒരേ കുടുംബത്തിൽ തന്നെ ഈ വിഷയത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും രണ്ട് നിലപാടുള്ള ആളുകളൊക്കെ ഉണ്ടാവും. അത്തരത്തിൽ പ്രശ്നങ്ങളും ഭിന്നതകളും ഒരേ വീട്ടിൽ തന്നെ ഉണ്ടാവും. അതുപോലെ തന്നെ ഈ വിഷയത്തിൽ എന്ത് സ്വീകരിക്കണം എന്നറിയാതെ പ്രയാസപ്പെടുന്ന പലരുമുണ്ട്. അതുപോലെ തന്നെ ഈ വിഷയത്തിൽ മറ്റുള്ളവരെ ഒരു നിലപാട് സ്വീകരിച്ചു എന്നതിൻ്റെ പേരിൽ മറ്റുള്ളവരെ പിഴച്ചവരായി കാണുന്ന, അല്ലെങ്കിൽ തെറ്റുപറ്റി എന്നുള്ളവർക്ക് പ്രശ്നങ്ങൾക്ക് ശക്തി കൂട്ടുന്ന പലരെയും കാണാൻ കഴിയും. ഇത്തരത്തിൽ പല പ്രശ്നങ്ങളും നമ്മുടെ നാട്ടിൽ ഓരോ കൊല്ലം തോറും മാസപ്പിറയുടെ വിഷയത്തിലും പെരുന്നാളിൻ്റെ നോമ്പിൻ്റെയും അറഫാ നോമ്പിൻ്റെ വിഷയത്തിലൊക്കെ പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ഈ വിഷയത്തിൽ ഇതൊരു ഫിഖ്ഹിയായ ഒരു മസ്അലയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അഹ്ലുസുന്നത്തിൻ്റെ ഉലമാക്കൾക്കിടയിൽ തന്നെ ശക്തമായ ഭിന്നത നിലനിൽക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു മസ്അല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നേരത്തെ നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകുമ്പോൾ, ഇജ്തിഹാദായ വിഷയത്തിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകുമ്പോൾ ഈ വിഷയത്തിലുള്ള ഖിലാഫ് മുഅ്തബറാണ്, പരിഗണിക്കപ്പെടാവുന്ന അല്ലെങ്കിൽ പരിഗണിക്കപ്പെടേണ്ട അഭിപ്രായ ഭിന്നതയാണ് ഇത്. ഈ വിഷയത്തെ ചൊല്ലി ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ ആക്ഷേപിക്കുന്നതോ അത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നതോ ശരിയല്ല എന്നാണ് ആദ്യം നമ്മൾ ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്. ഇനി എന്തൊക്കെയാണ് ഈ വിഷയത്തിലുള്ള ഈ ഒരു മസലയിലുള്ള ഭിന്നതകൾ എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. ഇമാം സിദ്ദീഖ് ഹസൻ ഖാൻ, ഇന്ത്യയിലുള്ള മഹാപണ്ഡിതനായിരുന്നു സിദ്ദീഖ് ഹസൻ ഖാൻ അൽ ഖന്നൂജി. അദ്ദേഹത്തിന്റെ കിതാബായ റൗബത്തുൻ നദിയ്യ എന്നുള്ള പുസ്തകത്തിൽ പറയുന്നത് ഈ വിഷയത്തിൽ ഉലമാക്കൾ എട്ടോളം അഭിപ്രായങ്ങളിലായി ഭിന്നിച്ചതായി കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അവ മുഴുവനും നമ്മളിവിടെ പറയുന്നില്ല, മറിച്ച് അതിൽ ഏറ്റവും പ്രധാനമായ രണ്ട് അഭിപ്രായങ്ങളാണ് നമ്മളിവിടെ പറയുന്നത് ഇൻഷാല്ലാ. അതിൽ ഒന്നാമത്തെ അഭിപ്രായം എന്താണ്, ഒരു നാട്ടിൽ മാസപ്പിറവി കണ്ടാൽ അത് മറ്റുള്ള നാടുകൾക്കും ബാധകമാണ്, അത് പ്രകാരം മറ്റുള്ള നാടുകളിലും നോമ്പും പെരുന്നാളുമൊക്കെ ആരംഭിക്കേണ്ടതാണ് എന്നുള്ള അഭിപ്രായമാണ് ഒന്നാമത്തെ. ഇതാണ് ഇമാം മാലിക് റഹിമഹുള്ള, അതുപോലെ തന്നെ ഷാഫിഈ, അഹ്മദ്, ലൈസ്, അതുപോലെ തന്നെ എന്ന് തുടങ്ങി മുൻഗാമികളിൽ പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ള ഒരു അഭിപ്രായമാണിത്. അതുപോലെ തന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ മജ്മൂ ഫതാവയിലൊക്കെ ശരിയായി രേഖപ്പെടുത്തിയ അഭിപ്രായമാണ്. അതുപോലെ തന്നെ ഇമാം ഷൗക്കാനി നേരത്തെ പറഞ്ഞതുപോലെ സിദ്ദീഖ് ഹസൻ ഖാൻ, അതുപോലെ തന്നെ ആധുനികരായ ഷെയ്ഖ് അൽബാനി, ഇബ്നു ബാസ് റഹിമഹുള്ളാഹു ജമീ, ഇവരൊക്കെ അഭിപ്രായപ്പെട്ടിട്ടുള്ളൊരു വിഷയമാണ് ഒരു നാട്ടിൽ മാസപ്പിറവി കണ്ടാൽ മറ്റുള്ള നാടുകൾക്കും അത് ബാധകമാണ് എന്നുള്ളത്. രണ്ടാമത്തെ അഭിപ്രായം എന്താണ്, ഓരോ നാടിനും അതാത് നാടിൻ്റെ മാസപ്പിറവിയാണ് പരിഗണിക്കപ്പെടുക. ഒരു നാട്ടിൽ മാസപ്പിറവി കണ്ടാൽ ആ നാടിൻ്റെ അല്ലെങ്കിൽ ആ നാട്ടിൽ മാസപ്പിറവിയുള്ള അല്ലെങ്കിൽ ആ നാട്ടിൽ മാസപ്പിറവി ഇവിടെ നിർണയ സ്ഥാനങ്ങൾ അഥവാ മാസപ്പിറവിയുടെ നിർണയ സ്ഥാനങ്ങൾ മതാലയ, അത് അതിനോട് യോജിക്കുന്ന സമീപമായ നാടുകളിലൊക്കെ അതേ നാടിന്റെ വിധി തന്നെയാണ് ഉണ്ടാവുക. പറഞ്ഞു വന്നത് ഓരോ നാടിനും അതാത് നാട്ടുകാർ നാടിന്റെ മാസപ്പിറവിയാണ് പരിഗണിക്കപ്പെടുക എന്നുള്ളതാണ് രണ്ടാമത്തെ അഭിപ്രായം. മാസപ്പിറവിയുടെ നിർണയ സ്ഥാനങ്ങൾ വ്യത്യസ്തമാണ്, അതുകൊണ്ട് തന്നെ ഓരോ നാടിനും അതിൻ്റെതായ നാട്ടുകാർക്കുള്ള മാസപ്പിറവിയാണ് പരിഗണിക്കപ്പെടുക എന്നുള്ളതാണ്. ഇതാണ് ഷാഫിഈ മദ്ഹബിൽ, ഷാഫിഈ മദ്ഹബ് ഇതാണ്. അതുപോലെ തന്നെ ഇമാം അഹ്മദിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട മറ്റൊരു ഖൗല ഇതാണ്. അതുപോലെ തന്നെ മാലിക്കി മദ്ഹബിലെ പ്രശസ്ത പണ്ഡിതനായ ഇബ്നു അബ്ദുൽ ബർ തെരഞ്ഞെടുത്ത അഭിപ്രായം ഇത് തന്നെയാണ്. അതുപോലെ തന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ളാഹി ഇഖ്തിയാറാത്തിൽ അദ്ദേഹം തെരഞ്ഞെടുത്ത അഭിപ്രായം ഇതാണ്. അതുപോലെ തന്നെ ഷെയ്ഖ് മുഖ്ബിൽ, ആധുനികരായ ഷെയ്ഖ് മുഖ്ബിൽ റഹിമഹുള്ളാ, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളാ, റഹിമല്ലാഹുൽ ജമീ, ഇങ്ങനെയുള്ള പണ്ഡിതന്മാരൊക്കെ അഭിപ്രായപ്പെട്ടിട്ടുള്ളതാണ് ഈ രണ്ടാമത്തെ അഭിപ്രായം. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വിഷയത്തിലുള്ള ഖിലാഫ് ഖൗലിയാണ്. രണ്ട് കൂട്ടരും ഏതാണ്ട് ഏകദേശം എന്താ പറയുക, ഏതാണ്ട് ഒരേ തെളിവുകളാണ് രണ്ട് അഭിപ്രായക്കാരും തെളിവായി കൊണ്ടുവന്നിട്ടുള്ളത്. ഒരേ തെളിവുകളാണ് ഏതാണ്ട് രണ്ട് വിഭാഗം ആളുകളും രണ്ട് അഭിപ്രായക്കാരും ഉദ്ധരിക്കുന്നത്. ആ തെളിവുകൾ മനസ്സിലാക്കുന്നതിലുള്ള വ്യത്യാസമാണ്, അല്ലെങ്കിൽ അത് ആ തെളിവുകൾ മനസ്സിലാക്കുന്നതിലും പ്രായവൽക്കരിക്കുന്നുള്ള വ്യത്യാസമാണ് ഇത്തരത്തിലുള്ള അഭിപ്രായ ഭിന്നതകൾക്കുള്ള കാരണം. അപ്പൊ വിഷയത്തിലുള്ള ഖിലാഫ് ഖൗലിയാണ്, മുഅ്തബറാണ്, പരിഗണിക്കപ്പെടുന്ന ഖിലാഫാണ്. അതുകൊണ്ട് തന്നെ വിഷയത്തിൽ അഭിപ്രായ ഭിന്നതകൾക്ക് അതിന്റെ പേരിൽ പരസ്പര ആക്ഷേപങ്ങൾ എന്നുള്ളത് ശരിയല്ല, തർക്കങ്ങളും ഭിന്നതകളും ശരിയല്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഈ വിഷയത്തിൽ നീട്ടി ദീർഘിപ്പിച്ച് പറയാതെ തെളിവുകളും ഞാൻ പറഞ്ഞതുപോലെ, നേരത്തെ പറഞ്ഞതുപോലെ ഒരേ വിഷയത്തിൽ ഒരേ തെളിവുകളാണ് ഈ വിഷയത്തിൽ ഏതാണ്ട് പണ്ഡിത അവർ ഇരു വിഭാഗങ്ങളും ഉദ്ധരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിലുള്ള തെളിവുകളൊന്നും പ്രവേശിക്കാതെ ഈ വിഷയത്തിലുള്ള കൂടുതൽ ശരിയായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു അഭിപ്രായം എന്നുള്ളത് വല്ലാഹു ആലം രണ്ടാമത് പറഞ്ഞ അഭിപ്രായമാണ്. ഷെയ്ഖ് ഇബ്നു ഉസൈമി, ഷെയ്ഖ് മുഖ്ബിലൊക്കെ തർജീഹ് ചെയ്തിട്ടുള്ള അഭിപ്രായമാണ്. അഥവാ ഓരോ നാട്ടിലും അതാത് നാടിന്റെ മാസപ്പിറവിയാണ്, മാസപ്പിറവി നിർണയ സ്ഥാനങ്ങളുടെ മതാലയുടെ വ്യത്യാസം അനുസരിച്ച് ഓരോ നാടിനും അതിൻ്റെ അതാത് നാടുകളുടെ മാസപ്പിറവിയാണ് പരിഗണിക്കപ്പെടുക എന്നുള്ളതാണ് കൂടുതൽ ശരിയായ അഭിപ്രായമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വല്ലാഹു ആലം. ഈ വിഷയത്തിലെ തെളിവുകളും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് ഒന്നും ഞാൻ പോകുന്നില്ല, മറിച്ച് സൗദിയിലെ ഹൈഅത്തു കിബാരിൽ ഉലമ അഥവാ കിബാറുൽ ഉലമ അഥവാ ഉന്നത പണ്ഡിത സഭ, സൗദിയിലെ 17 വരുന്ന കിബാറുൽ ഉലമയിൽപ്പെട്ട 17 വരുന്ന പണ്ഡിതന്മാർ ചേർന്നെടുത്തിട്ടുള്ള തീരുമാനം, അവർ ഈ വിഷയം ചർച്ച ചെയ്യുകയും എന്നിട്ട് ആ ഒരു അംഗം ആ ഒരു സഭ ഈ വിഷയത്തിൽ ഒരു തീരുമാനം എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്ക് വായിക്കാം. അതാണ് ഞാനിവിടെ ഒരു അവരുടെ തീരുമാനമാണ് വായിക്കുന്നത് ഇൻഷാഅള്ളാ. ഈ വിഷയത്തിലുള്ള ഒരു ഖിലാഫ് ഭിന്നതയുടെ ഭിന്നതകൾ അല്ലെങ്കിൽ ഈ വിഷയത്തിലുള്ള ഒരു കാര്യം മനസ്സിലാക്കാൻ അത് എളുപ്പമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇൻഷാഅള്ളാ. ഇത് ഈ വിഷയത്തിൽ 17 പണ്ഡിതന്മാർ ചേർന്നെടുത്ത തീരുമാനമാണെന്ന് പറഞ്ഞല്ലോ. അതിൽ ചില ഉലമാക്കൾ ആരൊക്കെയാണെന്ന് വെച്ചാൽ ഷെയ്ഖ് ഇബ്നു ബാസ്, ഷെയ്ഖ് അബ്ദുറസാഖ് ഹഫീഹി, ഷെയ്ഖ് ഖുദൈയ, അതുപോലെ തന്നെ ഷെയ്ഖ് ഷൻഖീതി എന്ന് തുടങ്ങി, റഹിമല്ലാഹുൽ ജമീ എന്ന് തുടങ്ങി 17 വരുന്ന കിബാറുകളിൽപ്പെട്ട ഉലമാക്കൾ ചേർന്നെടുത്തിട്ടുള്ള തീരുമാനമാണത്. അതെന്താണ്? അതിലൊന്നാമത്തെ കാര്യം ഇതാണ്: اختلاف مطالع الأهلة من الأمور التي علمت بالضرورة حسا وعقلا. هذا ما سفر بيبدا نرنية ستانة المطالع هذا بيتكست معنى أن الذي أريب التكاري أنا ولم يختلف فيها أحد. هذا أركو إبراي بنا ديلا فاندي دمار كاركو هذا لا إبراي بنا ديلا. هذا ما سفر بيبدا نرنية ستانة بيتكست معنى أن الذي أريب بنا ديلا تكاري أنا എന്നാൽ അഭിപ്രായഭിന്നതയുള്ളത് എന്താണ്? ഇഖ്തിലാഫ് ഏത് വിഷയത്തിലാണ്? വഇന്നമ വഖഅ ഇഖ്തിലാഫ് ബൈന ഉലമാഇൽ മുസ്ലിമീന ഫീ ഇഅ്തിബാരി ഇഖ്തിലാഫിൽ മതാലിഇ മിൻ ആദമിഹി. എന്നാൽ ഭിന്നിപ്പ് ഉണ്ടായത് ഏത് വിഷയത്തിലാണ്? ഈ മാസപ്പിറവിയുടെ വിഷയത്തിൽ. ഇങ്ങനെ മാസപ്പിറവിയുടെ നിർണയ സ്ഥാനങ്ങൾ ഈ മതാലിഇ മതാലിഅകളുടെ വ്യത്യാസങ്ങൾ പരിഗണിക്കുമോ ഇല്ലേ? അഥവാ മാസപ്പിറവി നിശ്ചയിക്കുന്ന വിഷയത്തിൽ മാസപ്പിറവി നിർണയസ്ഥാനങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഗണിക്കണമോ ഇല്ലേ വേണ്ടയോ എന്നുള്ളതിലാണ് ഉലമാക്കൾക്കിടയിൽ അഭിപ്രായ ഭിന്നത ഉണ്ടായിട്ടുള്ളത്. ചില ഉലമാക്കൾ പറയുന്നു അത് പരിഗണിക്കേണ്ടതില്ല, മറിച്ച് ഒരു നാട്ടിൽ കണ്ടാൽ അതെല്ലാവർക്കും ബാധകമാണ്. മറ്റു ചില ഉലമാക്കൾ പറയുന്നു അത് പരിഗണിക്കണം, ആ പരിഗണിക്കുന്ന അടിസ്ഥാനത്തിൽ ഓരോ നാട്ടിനും അതാത് നാടിന്റെ മാസപ്പിറവിയാണ് പരിഗണിക്കുക എന്നതാണ്. ഇങ്ങനെ മതാലിഅകളുടെ ഇഖ്തിലാഫ് പരിഗണിക്കുന്ന വിഷയത്തിലാണ് ഉലമാക്കൾക്കിടയിൽ ഭിന്നതയുള്ളത്. ഇതാണ് ഒന്നാമത് മനസ്സിലാക്കേണ്ടത്. രണ്ടാമതായി അവർ പറഞ്ഞിട്ടുള്ളത് എന്താണ്? മസ്അലത്തു ഇഅ്തിബാരിൽ മതാലിഅ മിൻ ആദമിഹി മിനൽ മസായിലിൽ നദറിയ അല്ലതി ലിജ്തിഹാദ് ഫീഹാ മജാല والاختلاف فيها وفي امثالها واقع ممن لهم الشأن في العلم والدين ادوا മതലഅകളുടെ വ്യത്യാസം പരിഗണിക്കണോ വേണ്ടയോ എന്നുള്ളത് ഇജ്തിഹാദിയായ ഒരു വിഷയമാണ്, അഥവാ അഭിപ്രായ ഭിന്നതകൾക്ക് സാധ്യതയുള്ള ഒരു വിഷയമാണ്. അത്തരത്തിലുള്ള ഇജ്തിഹാദിയായ വിഷയമാണ് മതലഅകൾ പരിഗണിക്കണോ വേണ്ടയോ എന്നുള്ളത്. ഇൽമും ദീനും അഥവാ അറിവും ദീനിയായ ബോധവുമുള്ള ഉലമാക്കൾക്കിടയിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാവാനുള്ള സാധ്യതയുള്ള അല്ലെങ്കിൽ അവർ അങ്ങനെയുള്ള ഉലമാക്കൾ ഭിന്നിച്ചിട്ടുള്ള വിഷയങ്ങളാണ് ഇതും ഇതുപോലെയുള്ള ഇജ്തിഹാദിയായ വിഷയങ്ങളൊക്കെ. അഥവാ അഭിപ്രായ ഭിന്നതകൾക്ക് സാധ്യതയുള്ള ശരിയായ ഇജ്തിഹാദിന്റെയും അതുപോലെ തന്നെ ശരിയായതിന്റെ പേരിൽ രണ്ട് പ്രതിഫലം ലഭിക്കുന്ന അല്ലെങ്കിൽ തെറ്റുപറ്റിയാൽ ഇജ്തിഹാദിന്റെ പേരിൽ ഒരു പ്രതിഫലം ലഭിക്കുന്ന തരത്തിൽ ഇജ്തിഹാദിയായ മസ്അലയാണ് ഈ ഒരു വിഷയം. തുടർന്ന് അവർ പറയാണ് വഖദ് ഇഖ്തലഫ അൽഉലമാഉ ഫീ ഹാദിഹിൽ മസ്അലത്തി അലാ ഖൗലൈൻ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് അഭിപ്രായങ്ങളാണ് ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കുള്ളത്. ഫമിൻഹും മൻ റാ ഇഅ്തിബാറ ഇഖ്തിലാഫിൽ മതാലിഉ വമിൻഹും മൻ ലം യറ ഇഅ്തിബാറഹു. അവരിൽ ചില ആളുകൾ അത് പരിഗണിക്കണമെന്നും മതാലിഅകളുടെ വ്യത്യാസം പരിഗണിക്കണമെന്നും മറ്റു ചിലർ പരിഗണിക്കേണ്ടതില്ല എന്നുമാണ്. ഇങ്ങനെ രണ്ട് അഭിപ്രായങ്ങളാണ് ഉള്ളത്. വസ്തദല്ല കുല്ലു ഫരീഖിൻ ബി അദില്ലതി മിനൽ കിതാബി വസുന്ന. അതിൽ ഓരോ വിഭാഗവും കിതാബിൽ നിന്നും സുന്നത്തിൽ നിന്നും അവരുടേതായ തെളിവുകൾ പിടിച്ചിട്ടുമുണ്ട്, തെളിവുകൾ കൊണ്ടുവന്നിട്ടുമുണ്ട്. വറുബ്ബമ സ്തദല്ലൽ ഫരീഖാനി ബിന്നസ്സിൽ വാഹിദ്. പലപ്പോഴും രണ്ട് വിഭാഗമായി ഇരു വിഭാഗക്കാരും ഒരേ തെളിവുകൾ തന്നെയാണ് പലപ്പോഴും ഈ വിഷയത്തിൽ കൊണ്ടുവരാറുള്ളത്. ഏതാണ്ട് ഒരേ തെളിവുകളാണ് പലപ്പോഴും ഈ വിഷയത്തിൽ ഇരു വിഭാഗക്കാരും ഉദ്ധരിക്കാറുള്ളത്. എന്നിട്ട് ചില ആയത്തുകളും ചില ഹദീസുകളും തെളിവുകളായി ഉദ്ധരിക്കുകയാണ് ചെയ്തത്, ഇരു വിഭാഗക്കാരും കൊണ്ടുവരുന്ന ഒരേ തെളിവുകൾ. തുടർന്ന് പറയാണ് وذلك الاختلاف في الفهم في النص وسلوك كل منها طريقا في الاستدلال به. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ അഭിപ്രായ ഭിന്നതകൾ ഈ വിഷയത്തിൽ ഉണ്ടാവാനുള്ള കാരണം എന്താണ്? നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ഒരേ പ്രമാണങ്ങൾ തെളിവുകൾ മനസ്സിലാക്കുന്നതിലും അതിൽ നിന്ന് തെളിവ് പിടിക്കുന്ന രീതിയിലുള്ള വ്യത്യാസങ്ങളൊക്കെ കാരണത്താലാണ് ഈ വിഷയത്തിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാവാനുള്ള കാരണം. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. തുടർന്ന് ഹയാത്ത് എടുത്തിട്ടുള്ള തീരുമാനവും അവരുടെ വീക്ഷണമാണ് തുടർന്ന് പറഞ്ഞിട്ടുള്ളത്. ആ പറയുന്ന കൂട്ടത്തിൽ ഹയാ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്? വഖദ് മദ അല ദുഹൂരി ഹാദ ദീൻ വഖദ് മദ അല ദുഹൂരി ഹാദ ദീൻ മുദ്ദത്തു 14 ഖർമൻ ലാ നഅലമു മിൻഹ ഫത്രത جرى فيها توحيد الأمة الأمية على رؤية واحدة. هذا هو أولاً البردان البردان كاري وارد هذا هو إسلام ونطب 14 ونطب إي كالة تتنبك مسلمين اللاغر ورأي ورأي ماسفر في عدستان ماكي مطلق عبادة تغل شهيد دائي ഒരു സംഭവം തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായതായി നമുക്കറിയില്ല എന്നുള്ളതാണ്. മറിച്ച് അതാത് പ്രദേശത്തെ മാസപ്പിറവിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഉമ്മത്ത് ഇതുവരെ സ്വീകരിച്ചു പോകുന്ന നിലപാട് അങ്ങനെ തന്നെയായിരുന്നു. നമുക്ക് സഹാബത്തിന്റെ കാലം മുതൽ തന്നെ ഇങ്ങനെയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിനുള്ളൊരു തെളിവാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തിന് റിവായത്ത് ചെയ്യുന്ന ഖുറൈബ് എന്ന താബിഈ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മൗലയായിട്ടുള്ള ഖുറൈബ് എന്ന താബിഈ ധരിക്കുന്ന ഹദീസ്. അദ്ദേഹം പറഞ്ഞ എന്താണ്, അദ്ദേഹം ഷാമിലേക്ക് പോയി തിരിച്ചു വന്നപ്പോൾ ഷാമിൽ മുമ്പേ മാസം ഒരു ദിവസം മുന്നേ മാസം കണ്ടിരുന്നാൽ മദീനയിൽ ശേഷമാണ് മാസം കണ്ടത്. അപ്പോ ഖുറൈബ് റഹിമഹുള്ള താബിഈയെ ഖുറൈബ് ചോദിക്കുന്നുണ്ട് ഇബ്നു അബ്ബാസിനോട്, ആ മാസം അവിടുത്തെ മാസപ്പിറവി അനുസരിച്ച് ചെയ്തുകൂടെ, അല്ലെങ്കിൽ അത് പരിഗണിച്ചുകൂടെ എന്ന് അർത്ഥത്തിൽ ചോദിച്ചപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ല, ഇല്ല, മറിച്ച് നമ്മൾ മാസം പിറവി കാണുന്നത് വരെ നോമ്പ് തുടരും എന്നർത്ഥത്തിൽ പറയുന്നതായി കാണാൻ സാധിക്കും. ലഫ്ദ് എനിക്ക് ഓർമ്മയില്ല, എന്നാലും അവരർത്ഥത്തിലാണ് ഹദീസ് ഉള്ളത്. മറിച്ച് അവസാനം പറയുന്നത് ഹാക്കത അമറനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത്, ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ ഈ ഒരു ഹദീസ് പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന എന്താണ്, ഓരോ നാട്ടിലും അതാത് നാടിന്റെ മാസപ്പിറവി അനുസരിച്ചാണ് പണ്ട് മുതലേ ഈ ഒരു 14 നൂറ്റാണ്ടുകൾക്കിടയിലായി അങ്ങനെ ഒരു ഏകീകരിച്ച ഒരു സംഭവം ഉണ്ടായതായി അറിയില്ല എന്നാണ് ഇവിടെ ഹയ്യ പറയുന്നത്. എന്നിട്ട് അവർ പറയാണ് ഈ ഒരു അടിസ്ഥാനത്തിൽ ഇതുകൊണ്ട് തന്നെ بواسطة علمائها من الرأيين المشار إليهما في المسألة إذ لكل منهما أدلته ومستدناته ومستنداته അഥവാ കാര്യങ്ങൾ ഇതുവരെ എങ്ങനെയായിരുന്നു നിലനിന്നു പോകുന്നത് അതുപോലെ തന്നെ നിലനിർത്താനും وعدم إثارة هذا الموضوع ഈ വിഷയത്തിൽ വെറുതെ ഒരു അനാവശ്യമായ രീതിയിൽ പ്രശ്നങ്ങളും ഇഷ്കാലുകളും ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ് ഈ വിഷയത്തിൽ ഹയ അഭിപ്രായപ്പെടുന്നത്, അല്ലെങ്കിൽ അവരുടെ വീക്ഷണം. തുടർന്ന് പറയുന്നത് ഓരോ ഇസ്ലാമിക രാജ്യത്തിനും അവരുടേതായ ഉലമാക്കൾ ഈ മുകളിൽ സൂചിപ്പിച്ച രണ്ട് അഭിപ്രായങ്ങളിൽ ഏതാണോ ശരിയായി പ്രമാണബദ്ധമായി ശരിയായി മനസ്സിലാകുന്നത് അത് സ്വീകരിക്കാവുന്നതാണ്. കാരണം രണ്ട് വിഭാഗങ്ങൾക്കും രണ്ട് അഭിപ്രായങ്ങൾക്കും അതിൻ്റെതായ തെളിവുകളും പ്രമാണങ്ങളും ഉണ്ട്. പിന്നീട് മൂന്നാമതായി ഗോളശാസ്ത്ര പ്രകാരമുള്ള മാസപ്പിറവി നിശ്ചയിക്കുന്നതാണ്, അതുമായി ബന്ധപ്പെട്ട സംസാരമാണ്, അത് പാടില്ല എന്നുള്ളതാണ് അവരൈക്യകണ്ഠേനടുത്ത് തീരുമാനമായി അതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാവുന്ന എന്താണ്, ഹയ്യത്തു കിബാറുൽ ഉലമയിലെ 17 വരുന്ന കിബാറുൽ ഉലമാക്കൾ ചേർന്നെടുത്തിട്ടുള്ള തീരുമാനം അതാണ്, അഥവാ ഈ വിഷയത്തിൽ എന്താണോ നിലനിന്നു പോകുന്നത് ഇതുവരെ ആ രൂപത്തിൽ തന്നെ നിലനിൽക്കാനും അതുവഴി അതുപോലെ ഓരോ നാട്ടിലും അതാത് നാട്ടിലെ മാസപ്പിറവിയുടെ അടിസ്ഥാനത്തിൽ നോമ്പ് പെരുന്നാളുമൊക്കെ നിശ്ചയിക്കുക എന്നുള്ളതുമാണ്. അല്ലാഹു അഅലം. ഇതാണ് ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ശരിയായി മനസ്സിലാക്കാൻ സാധിക്കുന്ന അഭിപ്രായം. അല്ലാഹു അഅലം. അതുപോലെ തന്നെ ഷെയ്ഖ് ഇബ്നു ബാസ്, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ ഒക്കെ റഹിമഹുള്ള അദ്ദേഹമൊക്കെ ഈ വിഷയത്തിൽ സമാനമായ അർത്ഥത്തിൽ ഫത്വ നൽകിയതായി കാണാൻ സാധിക്കും. അപ്പൊ ഇതാണ് രണ്ടാമത്തെ വിഷയം. കൂടുതൽ തെളിവുകളും ചർച്ചകളും അടങ്ങുന്ന വളരെ ദീർഘമായ ഒരു വളരെ ശക്തമായ രീതിയിലുള്ള അഭിപ്രായത്തിനെ നിലനിൽക്കുന്ന ഒരു വിഷയമാണ് ഇത്. എന്നാലും കൂടുതൽ ശരിയായ അഭിപ്രായം മനസ്സിലാകുന്നത് അല്ലാഹു അഅലം രണ്ടാമത്തെ അഥവാ നമ്മൾ പറഞ്ഞിട്ടുള്ള അഭിപ്രായമാണ് അല്ലാഹു അഅലം. അപ്പൊ ഇതാണ് രണ്ടാമത്തെ വിഷയം. മൂന്നാമത്തെ വിഷയം എന്നുള്ളത് ഒരാൾ മാത്രം മാസം പിറവി കാണുക, അല്ലെങ്കിൽ ഒന്നിലധികം ആളുകൾ മാസപ്പിറവി കാണുകയും ചെയ്താൽ, അല്ലെങ്കിൽ ഒരാൾ മാത്രം മാസപ്പിറവി കണ്ടു പക്ഷേ അയാളുടെ ആ മാസപ്പിറവി സ്വീകരിക്കപ്പെട്ടില്ല എങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അഥവാ അയാൾ നോമ്പ് ആ മാസപ്പിറവിയുടെ അനുസരിച്ച് നോമ്പ് പെരുന്നാളും അയാൾ, അല്ലെങ്കിൽ നോമ്പ് തുടങ്ങുകയും നോമ്പ് അവസാനിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളതാണ്, തൻ്റെ മാസപ്പിറവിയുടെ അടിസ്ഥാനത്തിൽ അയാൾ അങ്ങനെ ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളതാണ് വിഷയം. ഈ വിഷയത്തിൽ പ്രധാനമായും മൂന്ന് അഭിപ്രായങ്ങളാണ് പണ്ഡിതന്മാർക്ക് ഉള്ളതായി കാണാൻ സാധിക്കുന്നത്. ഒന്നാമത്തെ അഭിപ്രായമായി കാണാൻ കഴിയുന്നത് ഒരു വ്യക്തി മാസപ്പിറവി ദർശിച്ചാൽ കണ്ടാൽ അയാളെ സംബന്ധിച്ചിടത്തോളം ആ മാസപ്പിറവിയുടെ അടിസ്ഥാനത്തിൽ അയാൾ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നോമ്പും അതിൻ്റെ അടിസ്ഥാനത്തിൽ നോമ്പ് ഒഴിവാക്കലും അവസാനിപ്പിക്കലും
അയാളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ് എന്നുള്ളതാണ്. ഇതാണ് ഇമാം ഷാഫിഈയുടെ അഭിപ്രായം, ഷാഫിഈ മദ്ഹബിലെ അഭിപ്രായവും. അതുപോലെ തന്നെ ഇമാം അഹ്മദ് റഹിമഹുള്ള അദ്ദേഹത്തിന് റിവായത്ത് ചെയ്യുന്ന ഒരു അഭിപ്രായമാണ്. അതുപോലെ തന്നെ ഇബ്നു ഹസം ശരിയായി അഭിപ്രായപ്പെട്ടുള്ളതും ഇത് ഈ ഒരു അഭിപ്രായമാണ്. അവരതിന് ഉദ്ധരിച്ചിട്ടുള്ള തെളിവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഹദീസ് സൗമു ലിറുഅയതി വഅഫ്തിറു ലിറുഅയതി, നിങ്ങൾ മാസപ്പിറവി കണ്ടാൽ നോമ്പ് അനുഷ്ഠിക്കുകയും അത് കണ്ടാൽ നോമ്പ് ഒഴിവാക്കുക അവസാനിപ്പിക്കുകയും ചെയ്യുക. അവർ പറയുന്നു ഇയാളെ സംബന്ധിച്ചിടത്തോളം മാസപ്പിറവി അയാൾ കണ്ട സ്ഥിതിക്ക് അയാളെ സംബന്ധിച്ചിടത്തോളം റമദാൻ ആയി എന്നും ഉറപ്പായി, അഥവാ റമദാൻ പ്രവേശിച്ചു എന്നുള്ളത് അയാളെ സംബന്ധിച്ചിടത്തോളം ഉറപ്പായി. അങ്ങനെയാകുമ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം നോമ്പ് നോക്കുക എന്നുള്ളത് നിർബന്ധമായി തീരുന്നു. അതുപോലെ തന്നെ നോമ്പ് അവസാനിക്കുന്ന വിഷയത്തിൽ അങ്ങനെ തന്നെ അയാളുടെ കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ അയാൾക്ക് അമൽ ചെയ്യാന്നുള്ളത് അയാളെ മേൽ നിർബന്ധമായി തീരുന്നതാണ് ഒന്നാമത്തെ അഭിപ്രായം. രണ്ടാമത്തെ ഒരു അഭിപ്രായം എന്നുള്ളത് ഒരാൾ മാസപ്പിറവി കണ്ടാൽ അയാളെ സംബന്ധിച്ചിടത്തോളം നോമ്പ് റമദാനിന്റെ മാസപ്പിറവിയാണ് കണ്ടതെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം നോമ്പ് അതിന്റെ അടിസ്ഥാനത്തിൽ അയാൾ നോമ്പ് പിടിക്കേണ്ടതാണ്, നോമ്പ് അനുഷ്ഠിക്കേണ്ടതാണ്. എന്നാൽ ശവ്വാലിന്റെ മാസപ്പിറവിയാണ് കണ്ടതെങ്കിൽ അയാൾ നോമ്പ് അവസാനിപ്പിക്കരുത്, ജനങ്ങളുടെ കൂടെ നോമ്പ് അവസാനിപ്പിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ അഭിപ്രായം. നോമ്പ് തുടങ്ങുന്ന വിഷയത്തിൽ വേറെ, നോമ്പ് അവസാനിപ്പിക്കുന്ന വിഷയത്തിൽ വേറെ അഭിപ്രായം. ഇങ്ങനെയാണ് രണ്ടാമത്തെ ഒരു അഭിപ്രായമുള്ളത്. ഇതാണ് ഇമാം അബൂ ഹനീഫ, മാലിക് എന്നീ പണ്ഡിതന്മാരുടെയൊക്കെ അഭിപ്രായമായി കാണാൻ കഴിയുന്നത്. അവർ അതിന് തെളിവെടുത്തിട്ടുള്ള ഒന്നാമത്തെ ഹദീസ് തന്നെയാണ് സുമൂലി റുഹയത്തി എന്നുള്ള ഹദീസ് തന്നെ. അവരതിന് നോമ്പ് തുടങ്ങുന്ന വിഷയത്തിൽ അവരതാണ് പറയുന്നത്. എന്നാൽ നോമ്പ് അവസാനിപ്പിക്കുന്ന വിഷയത്തിൽ ഇങ്ങനെ പറയാനുള്ള കാരണം പറയുന്നത് അതൊരു സൂക്ഷ്മതയ്ക്ക് വേണ്ടി നോമ്പ് ഒഴിവാക്കാതെ തന്നെയാണ് നല്ലത് എന്നുള്ളതാണ് അവർ പറയുന്നത്. അല്ലാഹു അഅലം. ഇതാണ് രണ്ടാമത്തെ അഭിപ്രായം. മൂന്നാമത്തെ അഭിപ്രായമായി കാണാൻ കഴിയുന്നത് അവൻ ജനങ്ങൾ എപ്പോഴാണോ നോമ്പ് നോക്കുന്നത് ആ സമയത്ത് ജനങ്ങളുടെ കൂടെ നോമ്പ് നോക്കുക, ജനങ്ങളുടെ കൂടെ നോമ്പ് അവസാനിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ അഭിപ്രായം. ഒരു വ്യക്തി മാസപ്പിറവി കാണുകയും അത് സ്വീകരിക്കപ്പെട്ടില്ല എങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അത് പരിഗണിക്കാതെ ജനങ്ങളുടെ കൂടെ നോമ്പ് അനുഷ്ഠിക്കുകയും ജനങ്ങളുടെ കൂടെ നോമ്പ് ഒഴിവാക്കി അവസാനിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് മൂന്നാമത്തെ അഭിപ്രായം. ഇതാണ് ചില മുൻഗാമികളിൽ ഇമാം ഷാഫി, അതുപോലെ തന്നെ ഇബ്നു സീരീൻ എന്ന് തുടങ്ങി പല മുൻഗാമികളുടെയും അഭിപ്രായം ഇതാണ്. അതുപോലെ തന്നെ ആധുനികരായ അലമാക്കളിൽ ഇബ്നു ബാസ്, അതിനു മുമ്പ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയൊക്കെ പ്രബലമായി കണ്ട അഭിപ്രായം ഇതാണ്. കൂടുതൽ ശരിയാക്കിയ അഭിപ്രായം ഇതാണ്, അഥവാ ഇബ്നു തൈമിയ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹമൊക്കെ കൂടുതൽ ശരിയാണെന്ന് അഭിപ്രായപ്പെട്ട ഒരു അഭിപ്രായമാണ് ഇത്. അതുപോലെ തന്നെ ആധുനികരിൽ ഇബ്നു ബാസ്, ഷെയ്ഖ് അൽബാനി എന്നിവരൊക്കെ പ്രബലമാക്കിയിട്ടുള്ള ഒരു അഭിപ്രായമാണിത്. അവരതിന് ഏറ്റവും പ്രധാനമായി തെളിവ് കൊണ്ടുവന്നിട്ടുള്ള ഒരു ഹദീസ് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസിദ്ധ ഹദീസാണ്, സൗമുക്കും യൗമ തസൂമുൻ വഫിത്റുക്കും യൗമ തഫ്തറൂൻ എന്ന് തുടങ്ങുന്ന ഹദീസ്. പല ലഫ്ദുകളിലെ ഈ ഹദീസ് വന്നിട്ടുണ്ട്. അഥവാ നിങ്ങളെപ്പോഴാണോ നോമ്പ് അനുഷ്ഠിക്കുന്നത് അപ്പോഴാണ് നിങ്ങളുടെ നോമ്പ്, എപ്പോഴാണോ നിങ്ങളുടെ ഫിത്തർ അപ്പോഴാണ് നിങ്ങളുടെ ഫിത്തർ എന്ന് ഉദ്ധരിക്കുന്നത് എന്ന അർത്ഥത്തിലുള്ള ഹദീസുകൾ. ഇങ്ങനെ മൂന്നോളം അഭിപ്രായങ്ങളാണ് ഈ വിഷയത്തിൽ കാണാൻ കഴിയുന്നത്. ഇതിലേറ്റവും കൂടുതൽ ശരിയായ അഭിപ്രായമായി കൗലായി മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലാഹു അഅലം മൂന്നാമത് പറഞ്ഞിട്ടുള്ള അഭിപ്രായം, അഥവാ ഷെയ്ഖ് അൽബാനിയും ഷെയ്ഖ് ഇബ്നു ബാസ് തുടങ്ങി ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള ഇവരൊക്കെ തർജീഹ് ചെയ്തിട്ടുള്ള പ്രബലപ്പെടുത്തിയിട്ടുള്ള അഭിപ്രായമായ ജനങ്ങളുടെ കൂടെ നോമ്പ് അനുഷ്ഠിക്കുകയും ജനങ്ങളുടെ കൂടെ ഇരുന്നാൾ നോമ്പ് അവസാനിപ്പിക്കുകയും ചെയ്യുക എന്നുള്ള അഭിപ്രായമാണ് കൂടുതൽ ശരിയായി മനസ്സിലാകുന്നത് അല്ലാഹു അഅലം. കാരണം ഇവിടെ ഒരു വ്യക്തിയാണ് മാസപ്പിറവി കണ്ടതെങ്കിൽ, ഒരു വ്യക്തി മാത്രമാണ് മാസപ്പിറവി കണ്ടതെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞു മാസപ്പിറവി കാണുന്നത് വിഷയത്തിൽ, കാഴ്ചയുടെ വിഷയത്തിൽ ചുരുങ്ങിയത് എത്ര പേരുടെ കാഴ്ച വേണമെന്നുള്ളതിൽ ഭിന്നതയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസത്തിൽ. ഒരാളുടെ കാഴ്ചപ്പിറവി കാഴ്ച മതി, മാസപ്പിറവി കാഴ്ച മതിയോ അതോ രണ്ടുപേരുടെ അനിവാര്യമാണോ എന്നുള്ളത്, അതിൽ പ്രബലമായ അഭിപ്രായം, കൂടുതൽ ശരിയായ അഭിപ്രായം നമ്മൾ പറഞ്ഞിട്ടുള്ള രണ്ടാമത്തെ അഭിപ്രായമാണ് രണ്ടുപേരുടെ കാഴ്ച വേണമെന്നുള്ളതാണ് അല്ലാഹു അഅലം. അപ്പൊ ആ ഒരു അഭിപ്രായ അടിസ്ഥാനത്തിൽ ഇവിടെ ഒരു വ്യക്തിയുടെ മാസപ്പിറവി എന്നുള്ളത് അത് പരിഗണിക്കപ്പെടുകയില്ല. അതൊരു വ്യക്തി കണ്ടു എന്നുള്ളവർക്ക് ആണെങ്കിൽ പോലും അത് മാസപ്പിറവിയായി അല്ലെങ്കിൽ മാസപ്പിറവിയോട് നിശ്ചയിക്കുന്ന വിഷയത്തിൽ അത് പരിഗണിക്കപ്പെടുകയില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയ അഭിപ്രായം, കൂടുതൽ ശരിയായി മനസ്സിലാക്കിയത്. അപ്പൊ ആ ഒരടിസ്ഥാനത്തിൽ ഇവിടെ ഈ വ്യക്തിയുടെ മാസപ്പിറവി പരിഗണിക്കപ്പെടുകയില്ല. അതുകൊണ്ട് തന്നെ അയാളെ സംബന്ധിച്ചിടത്തോളം അത് മാസമായി കണക്കാക്കാതെ ജനങ്ങളുടെ കൂടെ നിൽക്കുകയാണ് വേണ്ടത്. രണ്ടാമത്തെ കാരണം അത് ഈ
ഇവർ കൊണ്ടുവന്നിട്ടുള്ള ഹദീസാണ് തെളിവാണ് സൗമുക്കും യോമത്ത് സോമൂൻ വഫിത്തുർക്കും യോമത്ത് ഉഫ്തുറൂൻ എന്നുള്ള ഹദീസിന്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ അഭിപ്രായമാണ് കൂടുതൽ ശരിയെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇനിയും മറ്റു പല തെളിവുകളും ഈ വിഷയത്തിൽ ഉലമാക്കൾ ഈ ഒരു അഭിപ്രായമാണ് ശരിയെന്ന് പറയാൻ അഥവാ ഈ ഒരു അഭിപ്രായമാണ് കൂടുതൽ ശരിയായതെന്ന് തെളിയിക്കുന്നതിന് കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ഈ ഒരു കൗലാണ് കൂടുതൽ ശരിയായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അഅലം. ഷെയ്ഖ് ഇബ്നു ബാസും ഷെയ്ഖ് അൽബാനി അതുപോലെ തന്നെ ആധുനികരായ പല പണ്ഡിതന്മാരും ഷെയ്ഖ് സുലൈമാൻ റുഹൈലി പോലെയുള്ള പല പണ്ഡിതന്മാരും കൂടുതൽ ശരിയായി അഭിപ്രായപ്പെട്ടുള്ളതും ഈ ഒരു കൗലാണ്. അല്ലാഹു അഅലം. ഈ വിഷയത്തിൽ അവരുടെയൊക്കെ ഫത്വകൾ നമുക്ക് വെബ്സൈറ്റുകളിൽ കാണാൻ കഴിയുന്നതാണ്. അവരുടെ ഫത്വകൾ ഈ വിഷയത്തിൽ കാണാൻ കഴിയും. എത്രത്തോളം എന്നാൽ ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫിളള അദ്ദേഹത്തോട് ഈ രൂപത്തിൽ വരെ ചോദിക്കപ്പെട്ടു, ഞങ്ങളുടെ നാട്ടിൽ മാസപ്പേരുടെ വിഷയത്തിൽ തീരുമാനമെടുക്കുന്ന ആ ഒരു സമിതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല, അതുകൊണ്ട് തന്നെ സൗദി അറേബ്യയിലെ ഒപ്പമാണ് നമ്മൾ നോമ്പ് നോക്കുന്നത്, എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ഷെയ്ഖ് ഹഫിളള അദ്ദേഹത്തിന് മറുപടി എന്താണ്, ഓരോ മുസ്ലിമും അവരവരുടെ നാട്ടിലുള്ള മുസ്ലിങ്ങളുടെ ഒപ്പമാണ് നോമ്പ് എടുക്കേണ്ടത്, ഒരിക്കലും ചെയ്യാൻ പാടില്ല, അവൻ്റെ നാട്ടിലെ മുസ്ലിങ്ങളുമായി അവൻ വേറിട്ട് നിൽക്കരുത്, അത് അവരോടൊപ്പമാണ് നോമ്പ് അനുഷ്ഠിക്കേണ്ടത് എന്ന് ഷെയ്ഖിൻ്റെ വെബ്സൈറ്റിൽ കാണാൻ കഴിയും, ഫത്വ നൽകിയതായി കാണാൻ കഴിയും. അപ്പോൾ ഈ വിഷയത്തിലുള്ള കൂടുതൽ ശരിയായ അഭിപ്രായമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു അഭിപ്രായമാണ്. ജനങ്ങൾ ഒന്നോ ഒന്നിലധികമോ വ്യക്തികൾ മാസം കാണുകയും എന്നിട്ട് അത് സ്വീകരിക്കപ്പെടാൻ നാട്ടിൽ അത് സ്വീകരിക്കപ്പെടാതെ മാസമായി പരിഗണിക്കപ്പെടാതിരിക്കുകയും ചെയ്താൽ അവർ അത് മാസമായി പരിഗണിക്കാതെ ജനങ്ങളെപ്പോഴാണോ നോമ്പ് നോക്കുന്നത് ജനങ്ങളുടെ കൂടെ നിന്ന് അവരുടെ നോമ്പും അവരുടെ പെരുന്നാളിൻ്റെ കൂടെ അവരുടെ കൂടെ തന്നെ കൂടുക എന്നുള്ളതാണ് ഈ വിഷയത്തിൽ ഏറ്റവും ശരിയായ അഭിപ്രായം മനസ്സിലാക്കുന്നത്. അല്ലാഹു അഅലം. ഇപ്പോൾ സഹോദരന്മാർ, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ദർസിൽ സംസാരിക്കാൻ ഉദ്ദേശിച്ചുള്ള വിഷയങ്ങൾ. മൂന്ന് വിഷയങ്ങളും സമയമെടുത്ത് ഓരോ വിഷയവും ഓരോരോ ക്ലാസ്സിലായി സമയമെടുത്ത് സംസാരിക്കേണ്ട വിഷയമാണ്. തെളിവുകളും അതൊക്കെ ചർച്ച ചെയ്ത് അതിനുള്ള ഒരു സമയമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ വേഗത്തിൽ അഭിപ്രായങ്ങൾ പറയുകയും അതിൽ കൂടുതൽ ശരിയായ അഭിപ്രായമാണെന്ന് പറഞ്ഞ് മുന്നോട്ട് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ വാക്കുകളിലും പ്രവൃത്തികളിലും ഇഖ്ലാസ് വർദ്ധിപ്പിച്ച് തരുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല എനിക്കും നിങ്ങൾക്കും നാഫിയായ ഇൽമ് വർദ്ധിപ്പിച്ച് തരുമാറാവട്ടെ. അതനുസരിച്ച് അമൽ ചെയ്യാനുള്ള തൗഫീഖ് എനിക്കും നിങ്ങൾക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുമ്മ ജഅൽ അമാലനാ കുല്ലഹാ സാലിഹാ വജഅൽഹാ ലിവജ്ഹി ഖാലിസ. وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وصحبه أجمعين. والحمد لله رب العالمين.